വിശുദ്ധ മത്തായിയുടെ സുവിശേഷം രണ്ടാം അധ്യായം 1 മുതൽ 12 വരെയുള്ള ഭാഗം നാം പഠിച്ചു കഴിഞ്ഞു. ഇനിയും 13-ാം വാക്യം ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം: അവർ പോയ ശേഷം കർത്താവിൻ്റെ ദൂതൻ യോസഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, നീ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടിക്കൊണ്ട് മിസ്രയീമിലേക്ക് ഓടിപ്പോയി, ഞാൻ നിന്നോട് പറയും വരെ അവിടെ പാർക്കുക. ഹേറോദാവ് ശിശുവിനെ നശിപ്പിക്കേണ്ടതിന് അവനെ അന്വേഷിപ്പാൻ ഭാവിക്കുന്നു എന്ന് പറഞ്ഞു. കർത്താവിൻ്റെ ദൂതൻ യോസഫിനും പ്രത്യക്ഷനായി. ഹേറോദാവ് ശിശുവിനെ കൊല്ലുവാൻ ഭാവിക്കുന്നതിനാൽ ബേത്ലഹേം വിട്ട് പോകേണ്ട സമയമായി എന്നത്രേ ദൂതൻ അറിയിച്ചത്. 14-ാം വാക്യത്തിൽ അവൻ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും രാത്രിയിൽ തന്നെ കൂട്ടിക്കൊണ്ട് പുറപ്പെട്ട് മിസ്രയീമിലേക്ക് പോയി. യോസഫ് എത്ര പെട്ടെന്നാണ് അനുസരിക്കുന്നത് ശ്രദ്ധിച്ചോ. 1-ാം അധ്യായത്തിൽ കർത്താവിൻ്റെ ദൂതൻ യോസഫിന് ആദ്യം പ്രത്യക്ഷപ്പെട്ടപ്പോൾ തന്നോട് ചെയ്യുവാൻ പറഞ്ഞത് വളരെ പ്രയാസമുള്ളൊരു കാര്യമായിരുന്നു. എന്നാൽ അത് ചെയ്യുവാൻ അവൻ സമ്മതിച്ചപ്പോൾ അതെ, ആ അനുസരണത്തെ ദൈവം മാനിച്ചു. പിന്നീട് ഓരോ ഭാഗത്തും കർത്താവിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെടുന്നത് യോസഫിനാണ്. ഇവിടെ നാം ഇപ്പോൾ വായിച്ച 13-ാം വാക്യത്തിൽ അത് നാം കണ്ടു. ഇനിയും മുൻപോട്ട് വായിക്കുമ്പോൾ നാം വീണ്ടും കാണുന്നതാണ് കർത്താവിൻ്റെ ദൂതൻ യോസഫിന് പ്രത്യക്ഷനാകുന്നു. നാം അറിഞ്ഞ സത്യത്തെ, അതെ ദൈവവചനത്തെ അനുസരിക്കുവാൻ തയ്യാറാകുമ്പോൾ ദൈവം കൂടുതൽ കാര്യങ്ങൾ നമുക്ക് കാണിച്ചു തരും. നമുക്ക് അത് അനുഗ്രഹമായിത്തീരും. 15-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ അവിടെ നാം കാണുന്നത് ഹേറോദാവിൻ്റെ മരണത്തോളം അവനവിടെ പാർത്തു. മിസ്രയീമിൽ നിന്ന് ഞാൻ എൻ്റെ മകനെ വിളിച്ചു വരുത്തി എന്ന് കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരളി ചെയ്തത് നിവൃത്തിയാകുവാൻ സംഗതി വന്നു. ഹോശേയപ്രവചനം 11-ാം അധ്യായം 1-ാം വാക്യത്തിൽ നിന്നാകുന്നു ഇവിടെ ഉദ്ധരിച്ചിരിക്കുന്നത്. ഇതിന് ചരിത്രപരമായ ഒരു അടിസ്ഥാനം ഉള്ളതുകൊണ്ട് ഇത് അതിമഹത്തായ ഒരു പ്രവചനം അത്രേ. മിസ്രയീമിൽ നിന്നും വിളിച്ചു വരുത്തിയ സന്തതി ഇസ്രായേൽ ജനമായിരുന്നു. മിസ്രയീമിൽ നിന്നും വിളിച്ചു വരുത്തിയ മകൻ, അതായത് ഒരു വ്യക്തി, അത് ഈ ശിശുവായിരുന്നു. അങ്ങനെ യോസഫ് മറിയയെയും ശിശുവിനെയും കൂട്ടി മിസ്രയീമിലേക്ക് പോയി. ദൈവം അവനെ തിരികെ വിളിക്കുന്നത് വരെ അവർ അവിടെ പാർത്തു. 2-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ നാം കാണുന്നത് വിദ്വാൻമാർ തന്നെ കളിയാക്കി എന്ന് ഹേറോദാവ് കണ്ട് വളരെ കോപിച്ചു. വിദ്വാൻമാരോട് ചോദിച്ചറിഞ്ഞ കാലത്തിനൊത്തവണ്ണം 2 വയസ്സും താഴെയുമുള്ള ആൺകുട്ടികളെയൊക്കെയും ബേത്ലഹേമിൽ അതിൻ്റെ എല്ലാ അതിരുകളിലും ആളയച്ചു കൊല്ലിച്ചു. ഞാൻ ഇനിയും പറയുവാൻ പോകുന്നതിൽ ഒരു ഭാഗം ഭാവനയിൽ നിന്നും ബാക്കി വസ്തുതകളുമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിദ്വാൻമാരുടെ വരവ്, ഇടയന്മാർ വന്ന് ഗോശാലയിൽ കിടന്ന ശിശുവിനെ നമസ്കരിച്ചു പോയി വളരെ നാൾ കഴിഞ്ഞതിന് ശേഷമായിരുന്നു. വിദ്വാൻമാർ പിന്നീടാണല്ലോ വന്നത്. അപ്പോഴേക്കും ഈ ചെറിയ കുടുംബം ഒരു വീട്ടിലേക്ക് മാറിയിരുന്നു എന്നാണല്ലോ 11-ാം വാക്യത്തിൽ നിന്നും നാം മനസ്സിലാക്കുന്നത്. ഹേറോദാവും വിദ്വാൻമാരും കൂടി ആ രഹസ്യ ചർച്ച നടത്തുമ്പോൾ നക്ഷത്രം വെളിവായ സമയം ഹേറോദാവ് വിദ്വാൻമാരോട് സൂക്ഷ്മമായി ചോദിച്ചറിഞ്ഞു എന്ന് 7-ാം വാക്യത്തിൽ നാം കണ്ടു. എൻ്റെ ഊഹം, ഈ വിദ്വാൻമാർ പറഞ്ഞു കാണും അത് ഏതാണ്ട് 1 വർഷം മുൻപാണ് എന്ന് തോന്നുന്നു. നമ്മുടെ ചിന്ത ശരിയാണെങ്കിൽ കിഴക്കിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും വിദ്വാൻമാർ വന്ന് ഒരു പ്രത്യേക സ്ഥലത്ത് സമ്മേളിക്കുകയും അവിടെ നിന്നും അവർ ഒരുമിച്ച് യെരുശലേമിലേക്ക് തിരിക്കുകയും ചെയ്തു. ഒട്ടകപ്പുറത്ത് മാത്രം യാത്ര ചെയ്തിരുന്ന ആ കാലങ്ങളിൽ ഈ വിദ്വാൻമാരുടെ യാത്ര വളരെയധികം സമയം എടുത്തുള്ള ഒന്നായിരുന്നിരിക്കും. അത് 1 വർഷം ആയിരിക്കാം, ചിലപ്പോൾ അതിലും കൂടുതലായിരിക്കാം. പക്ഷേ ശിശു എവിടെയാണെന്ന വിവരം തന്നെ അറിയിപ്പാൻ വിദ്വാൻമാർ മടങ്ങി വരാഞ്ഞത് കാരണം ഹേറോദാവ് കോപാകുലനായിത്തീർന്നു. അതുകൊണ്ട് അവൻ പറഞ്ഞു കാണും, ആഹാ, അവരെന്നെ പറ്റിച്ചോ, അവർ 1 വർഷമെന്നല്ലേ പറഞ്ഞത്, ഞാനത് നേരെ ഇരട്ടിച്ച് 2 വയസ്സുവരെ പ്രായമുള്ള എല്ലാത്തിനെയും കൊല്ലുവാൻ പോകുകയാണ്. 17-18 വാക്യങ്ങൾ നോക്കിക്കാട്ടെ. റാമയിൽ ഒരു ശബ്ദം കേട്ടു, കരച്ചിലും വലിയ നിലവിളിയും തന്നെ. റാഹൽ മക്കളെ ചൊല്ലി കരഞ്ഞു, അവർ ഇല്ലായകയാൽ ആശ്വാസം കൈക്കൊള്ളുവാൻ മനസ്സില്ലാതിരുന്നു എന്ന് യിരെമ്യാ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് അന്ന് നിവൃത്തിയായി. ഇതും ഒരു അസാധാരണമായ പ്രവചനമാകുന്നു. കരച്ചിലും നിലവിളിയും ബേത്ലഹേമിൽ കേൾക്കുമെന്നല്ല യിരെമ്യാവ് പറഞ്ഞിരിക്കുന്നത്. ബേത്ലഹേമിലും വലിയ മുറവിളി ഉണ്ടായിരുന്നു എന്നത്രേ ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ യിരെമ്യാവ് രാമയെ അത്രേ സൂചിപ്പിച്ചിരിക്കുന്നത്. ബേത്ലഹേം യെരുശലേമിൽ നിന്നും എത്രമാത്രം തെക്കാണോ അത്രയും യെരുശലേമിൽ നിന്നും വടക്കാണ് രാമ. രാമ യിരെമ്യാവിൻ്റെ നാടായിരുന്നു എന്നും കൂടി ഞാൻ പറയട്ടെ. ഞാൻ ചിന്തിക്കുന്നത്, ശിശുക്കളെ കൊല്ലുവാനുള്ള ആജ്ഞ പടയാളികൾക്ക് ലഭിച്ചപ്പോൾ അവരുടെ സൈന്യാധിപൻ ചോദിച്ചു കാണും, രാജാവേ ഞങ്ങൾ എവിടെയാണ് ആരംഭിക്കേണ്ടത്? ഏതൊക്കെ സ്ഥലത്താണ് കുട്ടികളെ കൊല്ലേണ്ടത്? അതിന് ആ വൃദ്ധനായ രാജാവിൻ്റെ മറുപടി ഇപ്രകാരമായിരുന്നിരിക്കാം, യെരുശലേമിൽ നിന്നും ബേത്ലഹേം വരെയുള്ള ദൂരം വ്യാസാർത്ഥം ആകത്തക്ക ഒരു വൃത്തം വരയ്ക്കുക. അങ്ങനെ വരുമ്പോൾ വടക്കുള്ള രാമയും അതിൽ ഉൾപ്പെടും. രാമ യേശുവിൻ്റെ ജനനവുമായി ഒരു വിധത്തിലും ബന്ധപ്പെട്ട സ്ഥലമേ അല്ലായിരുന്നു. പക്ഷേ ഹെരോദാവ് വളരെയധികം കുഞ്ഞുങ്ങളെ കൊന്നുകളഞ്ഞു. ബേത്ലഹേം മുതൽ രാമ വരെയുള്ള ആ സ്ഥലങ്ങളിലെ കരച്ചിലും നിലവിളിയും നിങ്ങൾ ഊഹിക്കുവാൻ കഴിയും. ഏതാണ്ട് 10 മുതൽ 12 മൈൽ വരെ വ്യാസാർത്ഥം വരുന്ന സ്ഥലത്തെ നിലവിളി, തങ്ങളുടെ ഓമന കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ട പ്രിയപ്പെട്ടവരുടെ നിലവിളി ഒന്നോർത്തു നോക്കിക്കേ. ഹൃദയഭേദകമായ സ്ഥിതി. അങ്ങനെ യിരെമ്യാവിലൂടെ നൽകപ്പെട്ട പ്രവചനവും അക്ഷരികമായി നിറവേറ്റപ്പെട്ടു. എത്ര മൃഗീയനായ ഒരു രാജാവില്ലേ! അധികാരഭ്രാന്തിൽ അവൻ എന്തും ചെയ്യുവാൻ മടിക്കാതെ പ്രവർത്തിക്കുന്നു. 19-ാം വാക്യത്തിൽ നാം കാണുന്നത്, എന്നാൽ ഹെരോദാവ് കഴിഞ്ഞുപോയ ശേഷം കർത്താവിൻ്റെ ദൂതൻ മിസ്രയീമിൽ വെച്ച് യോസഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി. നോക്കിക്കെ, വീണ്ടും കർത്താവിൻ്റെ ദൂതൻ യോസഫിന് പ്രത്യക്ഷനാകുന്നു. കർത്താവിൻ്റെ ദൂതൻ പെനിയേലിൽ യാക്കോബിന് പ്രത്യക്ഷനായി. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായത്തിൽ നാം അത് വായിക്കുന്നു. ഇവിടെ ദൈവത്തിൻ്റെ ഒരു ദൂതനാണ് യോസഫിന് പ്രത്യക്ഷനായത്. പെനിയേലിൽ പ്രത്യക്ഷപ്പെട്ടത് മനുഷ്യാവതാരത്തിന് മുൻപുള്ള ക്രിസ്തുവായിരുന്നു. എന്നാൽ മനുഷ്യനായി അവതരിച്ച ക്രിസ്തു അവനിപ്പോൾ മിസ്രയീമിലാണ്. ഇവിടെ ഒരു ദൂതനാണ് പ്രത്യക്ഷപ്പെട്ടത്. ഹെരോദാവ് തക്ക സമയത്ത് തന്നെ മരിച്ചു. അവൻ്റെ മരണശേഷം അവൻ ഭരിച്ചിരുന്ന രാജ്യം മുഴുവൻ വിഭജിക്കപ്പെട്ടു. റോമാ ഭരണാധികാരികൾ ഹെരോദാവിനെ വളരെ വിശ്വസിച്ചിരുന്നതിനാൽ ഒരു വലിയ രാജ്യം അവനെ ഏൽപ്പിച്ചിരുന്നു. പക്ഷേ ഹെരോദാവിന് അറിയാമായിരുന്നു അവൻ്റെ ശേഷം മക്കൾക്കാർക്കും ആ രാജ്യഭാരം ലഭിക്കില്ല എന്ന്. അതുകൊണ്ട് തന്നെ അവർ തൻ്റെ രാജ്യം മൂന്നായി വിഭജിച്ച് 3 മക്കൾക്കായി നൽകി. അവരും ഈ പറഞ്ഞതിൻ്റെ ബാക്കിയായിരുന്നു, പ്രത്യേകിച്ചും യഹൂദ ഭരിച്ചിരുന്ന അർക്കലയോസ്. അതുകൊണ്ട് യേശുവിനെയും കൊണ്ട് യഹൂദയിലേക്ക് പോകുന്നത് അപകടം പിടിച്ച കാര്യം ആയതിനാൽ കുറെ കൂടി നല്ല രാജാവായിരുന്ന ഹെരോദാവ് അന്തിപ്പാസ് ഭരിച്ചിരുന്ന ആ നസറേത്തിലേക്ക് പോകുവാനായിട്ട് ആ ഭാഗത്തേക്ക് പോകുവാനായിട്ട് കൽപ്പനയുണ്ടായി. 20-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ശിശുവിന് പ്രാണഹാനി വരുത്തുവാൻ നോക്കിയവർ മരിച്ചുപോയതുകൊണ്ട് നീ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടിക്കൊണ്ട് ഇസ്രായേൽ ദേശത്തേക്ക് പോക എന്ന് പറഞ്ഞു. മിസ്രയീമിൽ നിന്ന് യേശുവിനെ തിരിച്ച് ഇസ്രായേലിലേക്ക് കൊണ്ടുവരേണ്ടത് ആവശ്യമായിരുന്നു. അതിനുള്ള പ്രധാന കാരണം, അവൻ ന്യായപ്രമാണപ്രകാരം ജനിച്ചവനായിരുന്നു. അവൻ മോശയുടെ ന്യായപ്രമാണം അനുസരിച്ച് അത്രേ ജീവിക്കേണ്ടിയിരുന്നത്. വാസ്തവത്തിൽ ന്യായപ്രമാണം ശരിക്കും അനുസരിച്ചിട്ടുള്ള ഒരേ ഒരു വ്യക്തി ക്രിസ്തു മാത്രമാകുന്നു. അവൻ മിസ്രയീമിൻ്റെ സ്വാധീനത്തിൽ നിന്നും പുറത്തു വരേണ്ടത് ആവശ്യമായിരുന്നു. മോശ മിസ്രയീമിൽ വളർന്നതുപോലെയോ ഇസ്രായേൽ മക്കൾ അവിടെ വളർന്ന് ഒരു ജാതിയായി തീർന്നതുപോലെയോ യേശു അവിടെ വളരേണ്ടവനല്ലായിരുന്നു. 21-ാം വാക്യങ്ങളിൽ നാം കാണുന്നത്, അവൻ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടിക്കൊണ്ട് ഇസ്രായേൽ ദേശത്ത് വന്നു. എന്നാൽ യഹൂദിയിൽ അർക്കലയോസ് തൻ്റെ അപ്പനായ ഹെരോദാവിന് പകരം വാഴുന്നു എന്ന് കേട്ടതുകൊണ്ട് അവിടെ പോകുവാൻ ഭയപ്പെട്ട് സ്വപ്നത്തിൽ അരുളപ്പാടുണ്ടായിട്ട് ഗലീല പ്രദേശങ്ങളിലേക്ക് മാറിപ്പോയി. അവൻ നസ്രായൻ എന്ന് വിളിക്കപ്പെടുമെന്ന് പ്രവാചകന്മാർ മുഖാന്തരം അരളി ചെയ്തത് നിവർത്തിയാവുവാൻ തക്കവണ്ണം നസ്രേത്ത് എന്ന ഗ്രാമത്തിൽ ചെന്നു പാർത്തു. ഗലീല പ്രദേശങ്ങളിലാണ് ക്രിസ്തുവിനെയും കൊണ്ട് മാതാപിതാക്കൾ ചെന്നത്. വാസ്തവത്തിൽ അർക്കലയോസ് വേറൊരു ഹെരോദാവായിരുന്നു, നികൃഷ്ടനായ മനുഷ്യൻ. അവൻ നസ്രായൻ എന്ന് വിളിക്കപ്പെടും. നസ്രേത്ത് എന്നുള്ളതിൻ്റെ എബ്രായ പദം നെറ്റ്സെർ എന്നത്രേ. അതിൻ്റെ അർത്ഥം കൊമ്പ് അല്ലെങ്കിൽ മുള എന്നാകുന്നു. ആ പട്ടണത്തിൻ്റെ അപ്രസക്തതയെ കാണിക്കുവാൻ അത്രേ അതങ്ങനെ വിളിച്ചിരുന്നത്. യെശയ്യാപ്രവചനം 11-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിലും 52-ാം അധ്യായത്തിൻ്റെ 2-ും 3-ും വാക്യങ്ങളിലും 22:6 നസ്രായൻ എന്ന പ്രയോഗം അല്ലെങ്കിൽ മുള എന്ന പ്രയോഗം കാണാവുന്നത് അത്രേ. യേശു ഇശായിയുടെ കുറ്റിയിൽ നിന്നുള്ള ഒരു മുളയായതുകൊണ്ട് മാത്രമല്ല, അവൻ നസ്രയത്തിൽ വളർത്തപ്പെട്ടതുകൊണ്ടും കൂടിയാണ് യേശുവിന് ഈ പേര് ലഭിച്ചത്. അങ്ങനെ വിചിത്രമെന്ന് തോന്നുന്ന 4 പ്രവചനങ്ങളും വാസ്തവമായി തീർന്നു. അതായത് ക്രിസ്തുവിൻ്റെ ജനന സ്ഥലവുമായി ബന്ധപ്പെട്ട 4 പ്രവചനങ്ങൾ. ബേത്ലഹേമിൽ പിറന്നു, മിസ്രയീമിൽ നിന്ന് വിളിച്ചു വരുത്തി, രാമയിൽ കരച്ചിൽ, നസ്രായൻ എന്ന് വിളിക്കപ്പെട്ടു. ഇവ എല്ലാം തികച്ചും സ്വാഭാവികമായി തന്നെ നിവൃത്തിയായി. ദൈവവചനം എത്ര കൃത്യമാണ്, എത്ര സത്യമാണല്ലേ. ഇനി നാം മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. ഓരോ അധ്യായത്തിൻ്റെയും വിഷയം പറഞ്ഞ കൂട്ടത്തിൽ 3-ാം അധ്യായത്തിൻ്റെ വിഷയം ഞാൻ പറഞ്ഞത് ഓർക്കുമല്ലോ. രാജാവിൻ്റെ മുന്നോടിയായി യോഹന്നാൻ സ്നാപകൻ വന്ന് രാജ്യത്തെക്കുറിച്ച് വിളംബരം ചെയ്യുകയും രാജാവായി യേശുവിനെ സ്നാനം കഴിപ്പിക്കുകയും ചെയ്യുന്നു. 3-ാം അധ്യായത്തിൻ്റെ 2 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, ആ കാലത്ത് യോഹന്നാൻ സ്നാപകൻ വന്ന് യഹൂദ്യ മരുഭൂമിയിൽ പ്രസംഗിച്ചു, സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവീൻ എന്ന് പറഞ്ഞു. ഇതാ ഇവിടെ പെട്ടെന്ന് യോഹന്നാൻ സ്നാപകൻ തിരുവചനത്തിൻ്റെ പേജുകളിലേക്ക് കടന്നു വരുന്നു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം മാത്രമേ നമുക്കുണ്ടായിരുന്നുള്ളൂവെങ്കിൽ യോഹന്നാൻ സ്നാപകൻ എവിടെ നിന്ന് വന്നു എന്നും അവൻ്റെ മുൻകാല ചരിത്രം എന്തായിരുന്നു എന്നും മറ്റും ഒരു വലിയ സംശയമായി അവശേഷിച്ചേനെ. കാരണം വിശുദ്ധ മത്തായി അതൊന്നും നമ്മോട് പറയുന്നില്ല. അവൻ അത് പറയാഞ്ഞതും എന്തുകൊണ്ടാണെന്ന് അറിയാമല്ലോ. മലാക്കി പ്രവാചകൻ പറഞ്ഞതാണ്, രാജാവിൻ്റെ വരവിന് മുൻപ് വഴിയൊരുക്കേണ്ടതിനായി ദൂതൻ വരുമെന്ന്, എനിക്ക് മുൻപായി വഴി നിരത്തേണ്ടതിന് ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ഈ പറഞ്ഞിരിക്കുന്ന ദൂതൻ യോഹന്നാൻ സ്നാപകനായിരുന്നു. താനൊരു ദൂതുവാഹി മാത്രമാണെന്ന കാര്യം യോഹന്നാൻ സ്നാപകൻ വ്യക്തമാക്കിയിട്ടുണ്ട്. വിശുദ്ധ മത്തായിയും അക്കാര്യം വ്യക്തമാക്കുന്നു. അതുകൊണ്ട് യോഹന്നാൻ സ്നാപകൻ പെട്ടെന്ന് തിരുവചന പേജുകളിൽ പ്രത്യക്ഷപ്പെടുന്നു. യഹൂദ്യയിലെ മരുഭൂമിയിൽ സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവിനെന്ന് വിളിച്ചു പറയുവാൻ അവൻ തുടങ്ങി. 3 പ്രധാനപ്പെട്ട പ്രയോഗങ്ങൾ ഇവിടെ നാം കാണുന്നു. അത് നമുക്കൊന്ന് പരിശോധിക്കാം. 1, മാനസാന്തരപ്പെടുവിൻ. 2, സ്വർഗരാജ്യം. 3, സമീപിച്ചിരിക്കുന്നു. തിരിഞ്ഞു വരുവാനുള്ള ഒരു ആഹ്വാനം എന്ന വണ്ണം ദൈവജനത്തിന് നൽകിയിട്ടുള്ള ഒരു പ്രയോഗം അത്രേ മാനസാന്തരപ്പെടുവീൻ എന്നത്. മാനസാന്തരപ്പെടുക എന്ന പദത്തിന് ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് മെറ്റോനിയ എന്നതത്രേ. അതിൻ്റെ അർത്ഥം മറുപുറം തിരിയുക, മനസ്സ് മാറ്റുക എന്നൊക്കെയാണ്. അതായത് ഒരു ദിക്കിലേക്ക് യാത്ര ചെയ്ത നിങ്ങൾ ഇപ്പോൾ നേരെ തിരിഞ്ഞ് വേറൊരു ദിക്കിലേക്ക് പോകുന്നു എന്നർത്ഥം. പ്രഥമമായും ഏതൊരു കാലത്തും ജീവിക്കുന്ന രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് നൽകിയിട്ടുള്ള ദൂതാണ് മാനസാന്തരപ്പെടുക എന്നുള്ളതെന്നത്രേ ഞാൻ വിശ്വസിക്കുന്നത്. അവരാണ് ഉണർവ് പ്രാപിക്കേണ്ടവർ. തണുത്ത് നിർവികാരികളായി തീരുന്ന അവരത്രേ തിരിച്ചു വരേണ്ടത്. അതെ, വെളിപ്പാട് പുസ്തകം 2-ഉം 3-ഉം അധ്യായങ്ങളിൽ ആസിയയിൽ ഉണ്ടായിരുന്ന 7 സഭകളോടുള്ള ദൂതായി ക്രിസ്തു തന്നെ പറഞ്ഞത് അതാകുന്നു, മാനസാന്തരപ്പെടുവീൻ. ഇപ്പോൾ ആരെങ്കിലും ചോദിച്ചെന്നിരിക്കും, അപ്പോൾ ഈ രക്ഷിക്കപ്പെടാത്ത മനുഷ്യൻ മാനസാന്തരപ്പെടേണ്ടായോ? രക്ഷിക്കപ്പെടാത്ത വ്യക്തിയോട് പറഞ്ഞിരിക്കുന്നത് അവൻ ക്രിസ്തുവിൽ വിശ്വസിക്കുവാനാണ്. ഫിലിപ്പിയിലെ കാരാഗ്രഹ പ്രമാണിയോട് വിശുദ്ധ പൗലോസിൻ്റെ ദൂത് അതായിരുന്നു. അപ്പോസ്തല പ്രവൃത്തിയുള്ള പുസ്തകം 16-ാം അധ്യായത്തിന് 31-ാം വാക്യം, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. രക്ഷിക്കപ്പെടാത്തൊരു വ്യക്തി ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അവൻ മാനസാന്തരപ്പെടുകയാണ് ചെയ്യുന്നത്. വിശ്വാസം എന്നാൽ ക്രിസ്തുവിങ്കിലേക്ക് തിരിയുക എന്നാണ് അർത്ഥം. താങ്കൾ ക്രിസ്തുവിങ്കിലേക്ക് തിരിയുമ്പോൾ വേറെ പലതിൽ നിന്നും തിരിയുകയും വേണം. അങ്ങനെ പലതിൽ നിന്നും തിരിയുന്നില്ല എങ്കിൽ യേശുവിങ്കിലേക്ക് തിരിഞ്ഞിട്ടില്ല എന്നാണ് അർത്ഥമാക്കുന്നത്. അതായത് മാനസാന്തരം എന്നത് വിശ്വാസത്തിൻ്റെ ഒരു ഭാഗമത്രേ. നഷ്ടപ്പെട്ട മനുഷ്യർക്ക് പ്രഥമമായും നൽകേണ്ട ദൂത് ക്രിസ്തുവിൽ വിശ്വസിക്കണം എന്നതത്രേ. ഇന്ന് അനേകരും കൈയൊന്ന് ഉയർത്തിയതുകൊണ്ടോ എഴുന്നേറ്റ് നിന്നതുകൊണ്ടോ മാനസാന്തരമായി വിശ്വാസമായി എന്നൊക്കെ കരുതി ജീവിക്കുന്നുണ്ട്. ക്രിസ്തുവിനെ താങ്കളുടെ രക്ഷകനായി വിശ്വസിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് വാസ്തവമായി ചെയ്തു കഴിഞ്ഞാൽ താങ്കൾ പലതിൽ നിന്നും അവങ്കിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞു എന്ന് മനസ്സിലാക്കാവുന്നതാണ്. അങ്ങനെ തിരിഞ്ഞിട്ടില്ല എങ്കിൽ താങ്കളുടെ വിശ്വാസത്തെ എല്ലാവരും സംശയിക്കും. സ്വർഗരാജ്യം എന്ന പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത് സ്വർഗത്തിൻ്റെ ഭരണം ഭൂമിയിൽ നടപ്പാക്കുക എന്നത്രേ. യേശു ക്രിസ്തു രാജാവാകുന്നു. ഒരു രാജാവിനെ കൂടാതെ രാജ്യമില്ലല്ലോ. അതുപോലെ തന്നെ രാജ്യമില്ലാതെ രാജാവും ഉണ്ടായിരിക്കുകയില്ല. ഒരു രാജാവിന് ഒരു രാജ്യമുണ്ടായിരിക്കണം. അങ്ങനെയെങ്കിൽ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് യോഹന്നാൻ സ്നാപകൻ പറഞ്ഞപ്പോൾ എന്താണ് അവൻ അർത്ഥമാക്കുന്നത്? രാജാവിൻ്റെ ആളത്വത്തിൽ സ്വർഗരാജ്യം സന്നിഹിതമായിരിക്കുന്നു എന്നത്രേ അവൻ അർത്ഥമാക്കിയത്. സ്വർഗരാജ്യത്തിൻ്റെ ഒരു യാഥാർത്ഥ്യം നാം ജീവിക്കുന്ന ഈ കാലത്തിലില്ലേ എന്നൊരു സംശയം ഉദിച്ചേക്കാം. തീർച്ചയായും ഉണ്ട്. ക്രിസ്തുവിങ്കിലേക്ക് കടന്നു വന്ന് അവനെ രക്ഷിതാവായി അനുഭവമാക്കുന്നവർ അവിടുത്തെ സ്വപുത്രൻ്റെ രാജ്യത്തിലേക്ക് രൂപാന്തരപ്പെടുകയാണ് ചെയ്യുന്നത്. അവർ അവനുള്ളവരാണ്. ഒരു പ്രജയ്ക്ക് രാജാവിനോടുള്ള ബന്ധത്തെക്കാൾ വളരെ അടുത്തൊരു ബന്ധം അങ്ങനെയുള്ളവർക്കുണ്ട്. ക്രിസ്തു മണവാളനാണ്. വിശ്വാസികൾ അവൻ്റെ മണവാട്ടിയുടെ ഭാഗമാകുന്നു. അവിടുത്തെ കൽപ്പനകൾ പാലിക്കേണ്ടതുള്ളത് കൊണ്ട് നാം എല്ലാവരും അവൻ്റെ രാജ്യത്തിലെ പ്രജകളെപ്പോലെയല്ലേ എന്ന് ചിലർ ചോദിക്കുവാനിടയുണ്ട്. അതിലുപരിയായി ചിലതുണ്ട് എന്ന് വീണ്ടും ഞാൻ ഓർപ്പിക്കട്ടെ. നാം അവനെ സ്നേഹിക്കുന്നത് കൊണ്ട് മാത്രമാണ് അവനെ അനുസരിക്കേണ്ടത്. ഇതൊരു സ്നേഹബന്ധമാണ്. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളുമെന്നത്രേ ക്രിസ്തു യോഹന്നാന്റെ സുവിശേഷം 14:15 പറഞ്ഞിരിക്കുന്നത്. സ്വർഗരാജ്യം എന്നാൽ ഭൂമിയിൽ സ്വർഗീയ ഭരണം എന്നത്രേ അർത്ഥമാക്കുന്നത്. അത് ഇന്ന് കാണുന്നില്ല. ക്രിസ്തു ഇന്ന് ലോകത്തെ ഭരിക്കുന്നില്ലല്ലോ. സ്വർഗരാജ്യം ഇന്ന് ഭൂമിയിൽ നിലനിൽക്കുന്നു എന്ന് സ്ഥാപിക്കുവാൻ ശ്രമിക്കുന്നവരുടെ ചിന്താഗതിക്ക് കാര്യമായ എന്തോ തകരാറുണ്ട്. തന്നെ വിശ്വാസത്താൽ കൈക്കൊണ്ടവരുടെ ഹൃദയത്തിലല്ലാതെ ഒരു രൂപത്തിലും ഭാവത്തിലും ക്രിസ്തു ഇന്ന് ഭരണം നടത്തുന്നില്ല. വീണ്ടും പറയട്ടെ, തന്നെ വിശ്വാസത്താൽ കൈക്കൊണ്ടവരുടെ ഹൃദയത്തിലല്ലാതെ ഒരു രൂപത്തിലും ഭാവത്തിലും ക്രിസ്തു ഇന്ന് ഭരണം നടത്തുന്നില്ല. തൻ്റെ രാജ്യം ഭൂമിയിൽ സ്ഥാപിക്കുന്നതിനായി ക്രിസ്തു ഒരിക്കൽ വരും. അങ്ങനെ അവൻ വരുമ്പോൾ അവൻ സകല ശത്രുത്വവും തകർക്കും, സകല എതിർപ്പുകളും അവൻ തകർക്കും എന്നത് സത്യമായ കാര്യമത്രേ. സ്വർഗരാജ്യം സമീപമായിരുന്നു, അഥവാ രാജാവിൻ്റെ വ്യക്തിത്വത്തിൽ അത് സന്നിഹിതമായിരുന്നു. അപ്രകാരം മാത്രമേ സ്വർഗരാജ്യത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നുള്ളൂ. തുടർന്ന് വിശുദ്ധ മത്തായി പറയുന്നത് താൻ രേഖപ്പെടുത്തുന്നത് പ്രവചനത്തിൻ്റെ പൂർത്തീകരണമാകുന്നു എന്നത്രേ. 3:3 നാം വായിക്കുന്നത്, മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ വാക്കാവിത്, കർത്താവിൻ്റെ വഴിയൊരുക്കി അവൻ്റെ പാത നിരപ്പാക്കുവിൻ എന്നിങ്ങനെ യെശയ്യാപ്രവാചകൻ പറഞ്ഞവൻ ഇവൻ തന്നെ. യെശയ്യാപ്രവചനം 40:3 അത്രേ ഇത്. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ വാക്ക്, മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന ഒരു ശബ്ദം ആകുന്നു താനെന്ന് മാത്രമാണ് യോഹന്നാൻ സ്നാപകൻ തന്നെക്കുറിച്ച് അവകാശപ്പെട്ടത്. അവൻ്റെ ഒരേ ഒരു ഉദ്ദേശം കർത്താവിൻ്റെ വഴിയൊരുക്കുക എന്നത് മാത്രമായിരുന്നു. 4 നാം കാണുന്നത്, യോഹന്നാന് ഒട്ടക രോമം കൊണ്ടുള്ള ഉടുപ്പും അരയിൽ തോൽവാറും ഉണ്ടായിരുന്നു. അവൻ്റെ ആഹാരമോ വെട്ടുക്കിളിയും കാട്ടുതേനും ആയിരുന്നു. ഈ യോഹന്നാൻ സ്നാപകൻ ഒരു പ്രത്യേക വ്യക്തിയായിരുന്നു അല്ലേ. അവൻ്റെ ഭക്ഷണ രീതിയും അവൻ്റെ വസ്ത്രധാരണവും അസാധാരണത്വമുള്ളതായിരുന്നു. ഇന്ന് പിന്നെ ഈ അസാധാരണമായ വസ്ത്രധാരണം ചെയ്യുന്നവർക്കാണല്ലോ വില, അവർക്കാണല്ലോ ഡിമാൻഡ് അല്ലേ. നമ്മുടെ നാട്ടിലെ ഈ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവരെല്ലാം കൂടി പറഞ്ഞേനേയും ഇദ്ദേഹത്തെ കണ്ടിട്ട് നമ്മിൽ ഒരാളെ പോലെ ഇരിക്കുന്നുവല്ലോ എന്ന്. അവൻ്റെ ഉടുപ്പ് ഒട്ടക രോമം കൊണ്ടുള്ളതായിരുന്നു, അരയിൽ ഒരു തോൽവാറും, ഭക്ഷണം കേട്ടാൽ ഇതിലും രസം, വെട്ടുക്കിളിയും കാട്ടുതേനും, അവന് നീണ്ട താടിയും മുടിയും ഉണ്ടായിരുന്നു എന്നാണല്ലോ കാണുന്നത്. ഇവിടെ ഒരു അസാധാരണ മനുഷ്യൻ, ഒരു ദൗത്യവുമായി കടന്നു വന്നവൻ. അവൻ യഥാർത്ഥത്തിൽ ഒരു പഴയ നിയമ കഥാപാത്രമാകുന്നു. എന്നാൽ അവൻ പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൻ്റെ പേജുകളിലേക്ക് കടന്നു വരുന്നു. അവൻ പഴയ നിയമ പ്രവാചകന്മാരിൽ അവസാനത്തെ വ്യക്തിയാണ്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരാളെ നാം ആരും കൺവെൻഷനിൽ വിളിച്ച് പ്രസംഗിപ്പിക്കില്ല എന്ന് ഞാൻ മുഖവരിയിൽ ഓർപ്പിച്ചല്ലോ. പള്ളിയിൽ പിന്നെ വിളിക്കത്തേ ഇല്ല എന്നതും സംശയമില്ല. വസ്ത്രധാരണം തന്നെ നമുക്ക് ആർക്കും ഇഷ്ടപ്പെടില്ല. പിന്നെ പ്രസംഗമോ? ഒറ്റ പ്രസംഗം മാത്രം, അതും പരുക്കൻ ഭാഷയിൽ. മുൻപോട്ട് പഠിക്കുമ്പോൾ നമുക്ക് ഇദ്ദേഹത്തെ കുറെ കൂടി മനസ്സിലാക്കാം. 5 നാം കാണുന്നത്, അന്ന് യെരുശലേമ്യരും യഹൂദ്യ ദേശക്കാരൊക്കെയും യോർദാന്റെ ഇരുകരയുമുള്ള എല്ലാ നാട്ടുകാരും പുറപ്പെട്ട് അവൻ്റെ അടുക്കൽ ചെന്ന് തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് യോർദാൻ നദിയിൽ അവനാൽ സ്നാനമേറ്റു. പുരുഷാരം അവൻ്റെ അടുത്തേക്ക് ചെന്നു. ഈ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിച്ച്, അവനൊരു വലിയ സ്റ്റേഡിയമോ വലിയ ഓഡിറ്റോറിയമോ പള്ളിയോ പാരീഷുകളോ ഒന്നും വാടകയ്ക്കെടുത്തില്ല. അവനെ ക്ഷണിക്കുവാൻ ഒരു കമ്മിറ്റിയും ഉണ്ടായിരുന്നില്ല. വാസ്തവത്തിൽ അവൻ പട്ടണത്തിലേക്ക് പ്രവേശിച്ചതുപോലുമില്ല. അവനൊരു പബ്ലിസിറ്റിയുമില്ലായിരുന്നു. അവൻ കൈ ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്നതോ വാ തുറന്ന് നിൽക്കുന്നതോ ആയ വലിയ ഫോട്ടോ വെച്ച് പോസ്റ്ററും അടിച്ചിറക്കിയില്ല. അവൻ്റെ പ്രസംഗം കേൾക്കണമെന്ന് താങ്കൾ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ ആയിരിക്കുന്നിടത്ത് ചെല്ലണം. ദൈവത്തിൻ്റെ ആത്മാവ് യോഹന്നാൻ്റെ മേൽ ഉണ്ടായിരുന്നു എന്നത് വ്യക്തമാണ്. അതത്രേ ഇന്നും ആവശ്യം. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനമില്ലാതെ നിലനിൽക്കുന്ന ഫലം താങ്കൾക്ക് ലഭ്യമല്ല സുഹൃത്തെ. എങ്ങനെങ്കിലും നാല് ആളെ കൂട്ടുകയല്ല അവൻ്റെ ഉദ്ദേശം. ആള് തന്നെ വന്നുകൊള്ളും. ജീവിതം മറ്റുള്ളവർ മനസ്സിലാക്കണം. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ ഇതെല്ലാം കാണിക്കുന്നത് ആ ജനങ്ങളുടെ ജീവിതത്തിൽ ഒരു വ്യതിയാനം ഉണ്ടായി എന്നത്രേ. അവർ പഴയ ജീവിതത്തെ ഉപേക്ഷിച്ച് പുതിയ ഒന്നിലേക്ക് തിരിയുന്നു എന്നതത്രേ അവർ യോഹന്നാൻ്റെ കൈക്കീഴിൽ സ്നാനം ഏറ്റതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാവുന്നത്. എത്ര അനുഗ്രഹീതനായ ഒരു വ്യക്തിയായിരുന്നു യോഹന്നാൻ സ്നാപകൻ. അദ്ദേഹത്തിൻ്റെ സ്വഭാവം നമുക്കൊക്കെ മാതൃകയാക്കുവാൻ എത്ര നല്ലതാണ്. അതെ, എത്ര മനോഹരമായ ജീവിതം, എത്ര അനുഗ്രഹിക്കപ്പെട്ട ജീവിതം. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തിൽ ഇതൊരു വലിയ വെല്ലുവിളിയായി തീർന്നിട്ടുണ്ടോ? യോഹന്നാനെ പോലെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നവരായി നമുക്കും ആയിത്തീരാം. മറ്റുള്ളവരെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നതായിത്തീരട്ടെ നമ്മുടെ ജീവിതം. അതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് താങ്കളെ സഹായിക്കട്ടെ.